മെൽബണിലുള്ള 12 വയസ്സുകാരി ജാനകി ഈശ്വർ റിയാലിറ്റി ടി വി സംഗീത പരിപാടിയായ വോയിസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റായി മാറുകയാണ്. ജാനകി ഈശ്വറിനെ പരിചയപ്പെടുത്തുന്നു SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. നമസ്കാരം ജാനകി ഈശ്വർ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു. ഹലോ
ജാനകി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. വോയിസ് ഓസ്ട്രേലിയയുടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഈ വർഷം പങ്കെടുക്കുന്നതിൽ ആശംസ തരുന്നതിന് അഭിനന്ദനങ്ങൾ.
അതെ, താങ്ക് യു.
ജാനകി, ഈ ഒരു വോയിസിലേക്ക് വന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്?
ഞാൻ എന്റെ സിംഗിംഗ് സ്കൂളിന്റെ കോച്ച് ഡേവിഡ് ജാൻ, ഞാൻ കുറെ ആയി അവിടെ പഠിക്കുന്നു. അപ്പോ ഒരു ലാസ്റ്റ് ഇയർ ആയപ്പോ ഡേവിഡ് പറഞ്ഞു, ഓ ജാനുവിനെ വോയിസിനെ സെൻഡ് ചെയ്യാം, സമയമായി. സോ അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്ത് ഓക്കെ വോയിസിൽ പോവാമെന്ന്. സോ ഞാൻ കുറെ ഓഡിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. സോ
വോയിസിൽ പോയിട്ട് പോയ സെലക്ഷൻ കിട്ടിയല്ലോ, അതിൽ എത്രമാത്രം എക്സൈറ്റഡ് ആണ്? ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എക്സൈറ്റ്മെന്റ് ഒന്ന് കേൾക്കട്ടെ.
നല്ലോണം എക്സൈറ്റഡ് ആണ്, ഇറ്റ്സ് റിയലി റിയലി എക്സൈറ്റിംഗ്. നെർവസും ആണ്, ബട്ട് കുറെ എക്സൈറ്റ്മെന്റ് ഉണ്ട്.
വോയിസിലേക്ക് ഇങ്ങനെ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുന്നതിന് മുൻപ് എന്തെല്ലാം ഒരു തയ്യാറെടുപ്പാണ് ഇതിനു വേണ്ടി ചെയ്തത്? ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, പക്ഷേ ചെറുപ്പകാലം മുതൽ എങ്ങനെയായിരുന്നു സംഗീതത്തിനോടുള്ള ഒരു ഇഷ്ടമൊക്കെ ഡെവലപ്പ് ചെയ്തതും ഏതൊക്കെ തരത്തിലുള്ള സംഗീതമാണ് കൂടുതലായിട്ട് പരിശീലിക്കാനൊക്കെ
പോയിട്ടുള്ളത്? തന്നെ ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വയലിനും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തന്നെ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട്ടിലൊക്കെ കുറെ ഇന്ത്യൻ പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഡാൻസും കളിക്കും പാടും എല്ലാം ചെയ്യായിരുന്നു. ഞാൻ ഒരു 4 എത്തിയപ്പോൾ ആണ് ശരിക്കും വെസ്റ്റേൺ മ്യൂസിക്കിൽ ഇഷ്ടം വന്നത്. കുറെ കേൾക്കാൻ തുടങ്ങി. പിന്നെ അമ്മയും അച്ഛനും പാടാമെന്ന് തോന്നിയപ്പോൾ എന്നെ ക്ലാസ്സിൽ സെൻഡ് ചെയ്തു, എൻ്റെ വെസ്റ്റേൺ ലെസൺസിന് സെൻഡ് ചെയ്തു. കുറെ കവേഴ്സ് പാടി, പിന്നെ കുറച്ച് ഒറിജിനൽസ് എഴുതാൻ തുടങ്ങി. കുറെ ക്ലാസ്സും മാറി, ലൈക്ക് എല്ലാ ഒരു 5 മന്ത്സിൽ ക്ലാസ് മാറും. അപ്പോൾ ഇങ്ങനെ കുറെ പ്രോസസ് കഴിഞ്ഞിട്ടാണ് ഡേവിഡ് പറഞ്ഞ ഓക്കെ ഷീസ് റെഡി ടു യുനോ ഗോ ഓൺ ദ ബോയ്സ് ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്.
ഏതൊക്കെ തരത്തിലാണ് സ്വന്തമായിട്ടുള്ളൊരു എഫേർട്ട്, ഡെയിലി ഏതൊക്കെ തരത്തിൽ പരിശീലിക്കുന്നു, എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്?
സോ ഞാൻ കുറെ മുന്നേ ഞാൻ ഒറിജിനൽസ് ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നില്ല. ലൈക്ക് ഐ യൂസ് ടു റൈറ്റ് യു നോ വൺസ് ഇൻ എ വൈൽ, ബട്ട് ഇങ്ങനെ മോസ്റ്റ്ലി കവേഴ്സ് ഒക്കെ ആയിരുന്നു ചെയ്യാറ്. ലേറ്റ്ലി ഞാൻ എല്ലാ ദിവസവും ഒരു ലൈക്ക് എൻ്റെ നോട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ഐഡിയാസ് ഒക്കെ എഴുതാൻ നോക്കും. അപ്പോൾ ഡെയിലി ഞാൻ യു നോ ജസ്റ്റ് കുറച്ച് ഐഡിയാസ് ജോട്ട് ഡൗൺ ചെയ്യും, എന്നിട്ട് ഒരു സ്പാർക്ക് വരുമ്പോൾ ഒരു പാട്ട് എഴുതും. സോ ആ ഐഡിയാസ് എടുത്തിട്ട് ഒരു പാട്ട് എഴുതും. സോ യൂഷ്വലി എവറി ഡേ ഞാൻ കർണാടകയും പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് അങ്ങനെ തന്നെയാണ്.
അപ്പോൾ സ്വന്തമായിട്ട് എഴുതുമ്പോൾ മലയാളത്തിൽ പാട്ടുകൾ എഴുതാറുണ്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് എഴുതാറ്? ആലപിക്കുന്നതും പുറത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യുമോ, അതേ കുറിച്ച് കൂടെ ഒന്ന് പങ്കുവെക്കാമോ?
ആ ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് മാത്രമാണ് എഴുതാറ്, മലയാളം എഴുതാറില്ല. ഞാൻ ഗിഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇംഗ്ലീഷാണ് മെജോറിറ്റി പാടാറ്. ബട്ട് വെൻ ഐ ഗെറ്റ് ഇൻവൈറ്റഡ് ടു ഇവന്റ്സ് ലൈക്ക് യു നോ ഇന്ത്യൻ ഇവന്റ്സ്, ഞാൻ മലയാളം, ഹിന്ദി, തമിഴ് ഒക്കെയാണ് പാടാറ്.
ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ജാനകിയുടെ പേര് പോപ്പുലർ ആയി വരുന്നുണ്ടല്ലോ, അതൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു?
കാണുമ്പോ അച്ഛനും അമ്മയാണ് എന്റെ സോഷ്യൽസ് ഒക്കെ മാനേജ് ചെയ്യാറ്. അപ്പോ കുറെ സമയം എനിക്കൊന്നും അറിയില്ല എന്തൊക്കെയാണ് പറ്റുന്നതെന്ന്. സോ ലൈക്ക് വൺ ഡേ അച്ഛനും അമ്മയും ഒക്കെ പറയും, ഓ നിന്റെ പാട്ട് ഇത്ര സ്ട്രീംസ് ഹിറ്റ് ആയി. അപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്.
ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ വോയിസിൽ പങ്കെടുക്കുന്നു, അത് അതിൻ്റെ പാർട്ടിസിപ്പേഷനും മറ്റും നടക്കുകയാണ്. അതിൻ്റെ റിസൾട്ട്സും മറ്റും ഇനി ഫ്യൂച്ചറിൽ നമുക്ക് കാണാം. അതുകൂടാതെ സംഗീതത്തിൽ ഏത് തലത്തിലേക്ക് ഉയരണമെന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ ആരെപ്പോലെ ആകാനാണ് ആഗ്രഹം, അക്കാര്യങ്ങൾ കൂടി നമുക്കായി പങ്കുവെക്കാം.
സോ എനിക്ക് വേണ്ടത് തന്നെ എൻ്റെ ഗോൾ പാട്ട് എഴുതിയിട്ട് റിലീസ് ചെയ്യുന്ന തന്നെയാണ്. ഞാൻ കുറെ പാട്ട് എഴുതിയിട്ടുണ്ട്, അതൊക്കെ എങ്ങനെ നല്ല റിലീസ് ചെയ്യാൻ, മോർ പാട്ട് കമ്പോസ് ഒക്കെ ചെയ്യാൻ, അതാണ് എൻ്റെ ഡ്രീം. എൻ്റെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ ടോറി കെവി ഇസ് വൺ ഓഫ് മൈ ബിഗസ്റ്റ് റോൾ മോഡൽസ്. പിന്നെ യബ എന്ന് പറഞ്ഞൊരു സിംഗർ. ആൻഡ് ഞാൻ ജനറലി കെ പോപ്പ് കുറെ ലിസൺ ചെയ്യാറുണ്ട്, അപ്പോൾ അതിൽ നിന്നും ഇൻസ്പിറേഷൻ എടുത്തിട്ടൊക്കെ ആണ്.
അപ്പൊ ആ ഒരു ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണ് വരിക?
എന്റെ പാട്ട് ഈ ജോണർ ഞാൻ യൂഷ്വലി ഒരു സെറ്റ് ജോണറിൽ അല്ല എഴുതാറ്, കുറെ ഡിഫറെന്റ് സ്റ്റൈൽസ് ട്രൈ ചെയ്യും. ബിക്കോസ് യു നോ ഐ ആം സോ വെരി യങ്, അപ്പോ ഒരു ലൈക് ഫിക്സ് ജോണർ എടുത്തിട്ടില്ല. സോ യാ, ലൈക് ഞാൻ ഇപ്പം റിലീസ് ചെയ്ത പാട്ട് ക്ലൗൺ, അത് ഒരു ഇൻഡി ജോണർ പോലെയാണുള്ളത്. അതെ. ഞാൻ ക്ലൗൺ ഒരു ലാസ്റ്റ് ഇയർ ലോക്ക്ഡൌൺ ഉള്ളപ്പോൾ എഴുതിയ പാട്ടാണ്. സോ ഇറ്റ്സ് ബിൻ എ വൈൽ സിൻസ് ഐ റോഡ് ഇറ്റ്. ഇറ്റ്സ് അബൌട്ട് ഒരു സംവൺ ഈസ് അവരുടെ ഫീലിങ്സ് മാസ്ക് ചെയ്യാണ്, വേറെ ആളിനെ ഹെൽപ്പ് ചെയ്യാൻ, ഇല്ലെങ്കിൽ അവർക്ക് കുറെ തിങ്സ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ഡോണ്ട് വാണ്ട് ടെൽ എനിവൺ എൽസ് അബൌട്ട് ഇറ്റ്. യാ, സോ ദേ ഡോണ്ട് വാണ്ട് എനി അറ്റൻഷൻ ഓൺ ദം. സോ അതിനെ പറ്റിയിട്ടാണ് സംവൺ ഈസ് മാസ്കിങ് ദ ഫീലിംഗ്.
വേറെ ഈ ഒരു ആ ഒരു സ്റ്റൈൽ തന്നെയാണോ തുടർന്നും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് മാറാനൊക്കെ താല്പര്യമുണ്ട്? അപ്പോൾ യങ് ആയതുകൊണ്ട് പറഞ്ഞു കൃത്യമായിട്ടൊരു ധാരണയിലേക്ക് എത്തിക്കാണെങ്കിൽ ഇല്ലെങ്കിൽ പോലും എങ്ങനെയാണ്?
ആ ഇൻഡി ജോണറിൽ അല്ല ഇങ്ങനെ ഞാൻ, യുനോ, അത് തന്നെ ചെയ്യാൻ അല്ല പ്ലാൻ. ഞാൻ വേറെ കുറെ ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനത്തെ ഒക്കെ.
ഇനി ഫ്യൂച്ചറിൽ എന്തെല്ലാം പരിശീലനം, ട്രെയിനിങ്, അതുപോലെ എന്തെല്ലാം സപ്പോർട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്?
എന്റെ കോച്ചിന്ന് തന്നെ, എന്റെ കോച്ചാണ് എന്റെ ഏറ്റവും, അമ്മയും അച്ഛനും കോച്ചാണ് ഏറ്റവും സപ്പോർട്ട് തരുന്നത്. അപ്പോ അവരുടെ അടുത്ത് ഒബ്വിയസ്ലി കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് എനിക്ക് ഓൾസോ പിയാനോ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അത് എനിക്ക് കുറെ പ്രോഗ്രാമിംഗിന് ഹെൽപ്പ് ചെയ്യും. സോ ഐ വുഡ് ലൈക്ക് ടു ലേൺ പിയാനോ ഓൾസോ.
ഫാദറും മദറും സിംഗേഴ്സ് ആണോ, അവരുടെ ഒരു ഇൻഫ്ലുവൻസോ അങ്ങനെ കാര്യങ്ങളുണ്ടോ, ആരെങ്കിലും അങ്ങനെയുണ്ടോ?
ആ, അച്ഛൻ സിംഗറാണ്, അച്ഛൻ കുറെ പാട്ട് പാടാറുണ്ട്. എൻ്റെ അങ്കിളും സിംഗറാണ്, അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഐ ഗസ് ജീൻസ് വന്നിട്ടുണ്ട്. സോ ഇൻസ്പിറേഷൻ വരുന്നുണ്ട്. പിന്നെ അമ്മ നല്ല മ്യൂസിക്കലി ഇൻട്രസ്റ്റഡ് ആണ്, അസ് ഇൻ ലൈക്ക് കുറെ പാട്ട് കേൾക്കാറുണ്ട്, കുറെ ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. സോ അമ്മയാണ് എപ്പോഴും പറയാറ്, ഓ ഈ പാട്ട് കേട്ടിട്ട് ഒരു യു തിങ്ക് അബൌട്ട് ഇറ്റ്, ആൻഡ് യു നോ ഷീ ഇൻട്രൊഡ്യൂസസ് മീ ടു മോർ തിങ്സ്.
ജാനകി ഈശ്വർ, ഇത്രയും നേരം നമുക്കായി സംസാരിച്ചതിന്, ഈ ഒരു സംഗീതത്തിൻ്റെ വോയിസിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ആവേശവും പങ്കുവച്ചതിന് വളരെയധികം നന്ദി. എല്ലാവിധ ആശംസകളും നേരുന്നു. ജാനകിയുടെ പിതാവ് അനൂപ് ദിവാകരനോടും നമ്മൾ സംസാരിച്ചു. അനൂപ് ദിവാകരൻ വോയിസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻ്റ് ആണല്ലോ ജാനകി. ഓസ്ട്രേലിയൻ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സമയം തന്നെയാണല്ലോ ഇത്.
ജാനകി യങ്സ്റ്റ് എവർ കണ്ടസ്റ്റന്റ് ആണ് ദ വോയിസ് എന്ന റിയാലിറ്റി ഷോയിൽ ഗ്ലോബലി. പിന്നെ വോയിസ് ഓസ്ട്രേലിയയിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിസ്റ്റ് ആണ്.
ഓക്കെ, അതെന്തായാലും അഭിനന്ദനങ്ങളും ആശംസകളും. എത്രമാത്രം ഒരു പേരൻസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ജാനകിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാനകി പറഞ്ഞത് അനൂപ് ഒരു ഗായകനാന്നുള്ള കാര്യത്തിൽ മലയാളി കമ്മ്യൂണിറ്റിയിൽ അറിയാവുന്നതാണ്, എങ്കിലും എത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ വോയിസിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജാനകിയിലുള്ളത്?
നമ്മളെപ്പോഴും പറയാനുള്ള എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇറ്റ്സ് എ ടീം വർക്ക്. ഞങ്ങൾ ഈ വീട്ടിൽ ഇപ്പം ജാനകി ജനിച്ച് അറിയാനായി തുടങ്ങിയ മുതൽ ബോധപൂർവം അല്ലെങ്കിൽ തന്നെയും ഒരു മ്യൂസിക്കലിയാണ് അവൾ ഗ്രോ ചെയ്യുന്നത്. വീട്ടിലെപ്പോഴും സംഗീതമുണ്ട്, എപ്പോഴും എപ്പോഴും പാട്ടുണ്ട്, കാറിൽ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും പാട്ടുണ്ട്, ഇപ്പം നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ തന്നെയെങ്കിലും വീക്കെൻഡ് ഗ്യാദറിങ്ങിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഉണ്ട്. അപ്പോ ഇങ്ങനെ എന്താ പറയാ, ഒരു മനസ്സിലേക്ക് ഇതിങ്ങനെ സംഗീതം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് ജാനകിയിൽ അങ്ങനെ വന്നതാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഇത്രയധികം ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയാലും ഡിഫറെന്റ് മ്യൂസിക്കൽ ജോണേഴ്സ് ആയാലും. അപ്പൊ അങ്ങനെയാണ് ആദ്യം വയലിൻ പഠിപ്പിക്കാം. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ടാണ് വയലിൻ തുടങ്ങിയത്. പിന്നെ ഇന്ത്യൻ മൈഗ്രൻസ് എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും സംഗീതം പഠിക്കാൻ കർണാട്ടിക് മ്യൂസിക്കിനാണ് കൊണ്ട് ചേർത്തത്. അതിനുശേഷം അവളുടെ അഭിരുചികൾ മാറി വന്നു, വ്യത്യസ്ത ഇൻസ്ട്രുമെന്റ്സ് കുറെയൊക്കെ അവൾ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പൊ അതിൽ നമുക്ക് ബെറ്റർ ഗൈഡൻസ് കൊടുക്കാമെന്ന് തോന്നിയിട്ട് നല്ല നല്ല ടീച്ചേഴ്സിനെ കണ്ടുപിടിച്ച് ചേർത്തത്. അപ്പോ ഒരു ജേണിയാണ്, നല്ല പോലെ പോകുന്നു മുന്നോട്ട്.
എത്രമാത്രം എക്സൈറ്റഡ് ആണ്, നിങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്?
ഇപ്പോഴാണ് ആക്ച്വലി ആ എക്സൈറ്റ്മെന്റ് വന്നു തുടങ്ങിയത്. ഞങ്ങള് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ വലിയ റെസ്പോൺസ് ആണ് കിട്ടിയത്. ലൈക്ക് എല്ലാവർക്കും സന്തോഷം, നമ്മളുടെ ഒരു കുട്ടി ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വിളിച്ചും മെസ്സേജ് ചെയ്തൊക്കെ അറിയിച്ചു. അപ്പോൾ ശരിക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇനിയിപ്പോൾ അത് ഷോ ടി വിയിൽ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ലൈക്ക് അടുത്ത സ്റ്റേജിലേക്ക് വരും ആ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ തന്നെ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങളത് ഒരു ടി വിയിൽ ഇത്രയും പേര് കാണുന്നു, നാട്ടിലുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യുന്നു എപ്പോഴാ വരുന്നത്, ഏത് പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നമ്മളെ ജാനകിയുടെ സംഗീതം ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും എക്സൈറ്റഡ് ആണ്.
എന്താണ് ജാനകിയുടെ ഷോ വരുന്നത്?
ഇത് തുടങ്ങുന്നത് ഓഗസ്റ്റ് 8-ന് സൺഡേ 8th of August ചാനൽ 7-ല്.
എന്തായാലും വളരെയധികം നന്ദി ജാനകി. അനൂപ് ഈ വിശദാംശങ്ങൾ നമുക്കായി പങ്കുവച്ചതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. Thank you very much.
Thank you. Thank you for inviting us.